رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أفضل الكتاب كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിരോധനങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ പാലിക്കണം. അവൻ്റെ ചെറുതും വലുതുമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഗൗരവത്തിൽ പിൻപറ്റണം. വീഴ്ചകൾ സംഭവിച്ചാൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങണം. അന്തിമ വിശകലനത്തിൽ റബ്ബിൻ്റെതല്ലാത്ത ഒരു കാവലും ഫലം ചെയ്യുകയില്ല എന്ന് സദാ ഓർക്കണം. അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകമെമ്പാടും ഭീകരമായ ഒരു പകർച്ചവ്യാധിയുടെ പിടിയിലകപ്പെടുമോ എന്ന് ആശങ്കിക്കുന്ന വളരെയേറെ സങ്കടവും സങ്കീർണതകളുമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പൊതുവായ വിഷയങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും വിധിയിലും തീരുമാനത്തിലും പ്രതീക്ഷ വെക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസബ്ബിബുൽ അസ്ബാബാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒത്തിണക്കി കാരണങ്ങളിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംഗതികളും സദാസജീവമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ നടപടിക്രമങ്ങളിൽ വിശ്വസിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ മനുഷ്യരെ നല്ല കാര്യങ്ങൾ കൊണ്ടും ചീത്ത കാര്യങ്ങൾ കൊണ്ടും എന്ന് പറഞ്ഞാൽ ഖൈർ വർദ്ധിപ്പിച്ചുകൊണ്ട് ബിൽ ഹസനാത്ത്, അതുപോലെ സയ്യിആത്ത് മോശമായ ചീത്തയായ പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ രണ്ടു വഴിയിലും പരീക്ഷിക്കും എന്നുണ്ട്. ജീവിതം തന്നെ ഒരു പരീക്ഷണമായിട്ട് കാണുന്നവരാണ് നമ്മൾ. ഈ ആവാസ വ്യവസ്ഥക്ക് പടച്ച തമ്പുരാൻ വെച്ച പൊതുവായ ഒരു താളമുണ്ട്, ഒരു ഘടനയുണ്ട്, അതിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അപ്പോ അങ്ങനെ അതിനെയൊക്കെ താളം തെറ്റിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് പലതരത്തിലുള്ള റിയാക്ഷനുകൾ ഉണ്ടാവും. മാരകവ്യാധികൾ ഒരർത്ഥത്തിൽ ആ ഗണത്തിൽപ്പെട്ട ഒരു പരീക്ഷണമാണ്. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ, പ്രളയത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ, എത്രമേൽ നമ്മൾ പുരോഗമിച്ചാലും എത്ര വലിയ ശാസ്ത്ര സിദ്ധികൾ നമുക്കുണ്ട് എന്ന് അഭിമാനിച്ചാലും, ഒരു നിർണായക ഘട്ടത്തിൽ മനുഷ്യൻ പണ്ടത്തെ ആദമിന്റെ സന്തതികളെപ്പോലെ തന്നെ നിസ്സഹായനായ പച്ച മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് കുറെ വിപത്തുകളുടെ ആഴം നമുക്ക് കുറക്കാൻ കഴിയും. ജനസംഖ്യാ വർധനവിനെ കുറിച്ച് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതിന്റെ നാനാ തലങ്ങളിലേക്ക് ഇപ്പൊ നീണ്ട ഒരു പ്രഭാഷണവുമായിട്ട് കടക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട അതിലെ ഒരു വശം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു ആവാസ വ്യവസ്ഥ പ്രപഞ്ചനാഥൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന് മനുഷ്യന്റേതായ ഇടപെടൽ നടത്താം, മനുഷ്യൻ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ അതിന്റെ തന്നെ ഉടമ ഞാനാണെന്ന മട്ടിൽ ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ധാർഢ്യം മുഖമുദ്രയായിക്കൊണ്ട് കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ ഉസ്തഗ്ന എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ. പിന്നെ ഇഖ്റ ബിസ്മി എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ, പ്രപഞ്ചനാഥന്റെ നാമത്തിൽ വായിക്കാൻ ആഹ്വാനം ചെയ്തതിനു ശേഷം അങ്ങനെയല്ലാതെയും വായന നടക്കുന്നുണ്ട്, അങ്ങനെയല്ലാതെയും പഠനം നടക്കുന്നുണ്ട്, അങ്ങനെയല്ലാതെയും ചിന്തയും മനനവുമുണ്ട്, അതിന് ഇന്ന ഇന്ന പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് അവിടെ തന്നെ സൂചിപ്പിക്കുകയാണ്. അതാണ് കല്ല ഇന്നൽ ഇൻസാനലെ യത്ഗ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ പരിധി വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആവാസ വ്യവസ്ഥയുടെ പൊതുവായ താളത്തിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ, ഈ പ്രകൃതിക്ക് തന്നെ ഒരു ഒരു മെക്കാനിസം പടച്ച തമ്പുരാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങളുടെയൊക്കെ കാര്യം നോക്കിയാൽ നമുക്കതറിയാൻ പറ്റും. ഒരു പരിധിക്കപ്പുറം അതിന്റെ എണ്ണം പെരുകിയാൽ എന്തോ ഒരു അസുഖം പിടിപെട്ട് കൂട്ടത്തോടെ ചത്തുടങ്ങും. അത് പ്രകൃതിയുടെ ഒരു ബാലൻസിങ് കൂടിയാണ്. പടച്ചവന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടല്ല, പടച്ചവന് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെ രൂപം നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളും ഉണ്ടാക്കി കാര്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. നമ്മളിവിടെ പിന്നെ പഠിച്ച് ഗവേഷണം നടത്തി ലോകത്തിന്റെ ജനതയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിച്ച് വലിയ തിസീസുകൾ തയ്യാറാക്കി അങ്ങനെ മാതാപിതാക്കളുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ മകൻ ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം രണ്ടു മക്കളെ പാടുള്ളൂ എന്ന തിയറി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ജ്യേഷ്ഠന്മാരും മക്കളും എന്നെ ബാപ്പയും ഉമ്മയും കൂടിയും സഹായിച്ചിട്ടാണ് ഇയാളെ വിദ്യാഭ്യാസമൊക്കെ മുഴുവൻ ആർജിച്ചത്. ഭദ്രമായ ഒരു കുടുംബഘടനയുടെ സുരക്ഷിതത്വത്തിന്റെ പിൻബലത്തിൽ എല്ലാം ആർജിച്ചിട്ട് അതിന്റെ സുഖസൗകര്യത്തിൽ വളർന്നിട്ട് ഇയാൾ എത്തിച്ചേർന്ന ഈ നിഗമനവും സിദ്ധാന്തവും രണ്ടു മക്കൾ മതി എന്നതാണ്. ഞാൻ പറയുന്നത് ജനസംഖ്യ പിന്നെ വർധനവിനെ കുറിച്ച് വല്ലാതെ ബേജാറാകാറുണ്ട് ലോകം. യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ വലിയ മാരകവ്യാധികൾ നിയന്ത്രണ വിധേയമാകാതെ അങ്ങ് പിടിപെട്ടാൽ ഈ എണ്ണത്തിൽ കുറഞ്ഞ മനുഷ്യരെ നമ്മൾ ഇവിടെ വളരാൻ മാത്രം വളരാനേ നമ്മൾ അനുവദിക്കൂ എന്ന നിലപാടും വെച്ചാൽ ചില രാജ്യങ്ങളും ചില പ്രദേശങ്ങളും ചില സമുദായങ്ങളും ഒക്കെ പിന്നെ ശൂന്യമായി പോകും പ്രപഞ്ചത്തിൽ നിന്ന്. അപ്പോ കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കണോ വേണ്ടയോ എന്നത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വശവും ഇതിനുണ്ട് എന്ന് നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു ഘടനയുണ്ട്, അത് പ്രപഞ്ചനാഥന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അവന്റെ ആസൂത്രണം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. മുമ്പൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു തോട്ടമുണ്ടെങ്കിൽ ആ തോട്ടത്തിൽ ചെറുതും വലുതുമായ പഴങ്ങൾ ഉണ്ടാകുന്ന, പൂക്കൾ ഉണ്ടാകുന്ന, പ്രയോജനം ചെയ്യുന്ന നിരവധി ചെടികളും വൃക്ഷങ്ങളും നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ആ തോട്ടത്തിന്റെ മൊത്തം പരിപാലനമാണ് നിങ്ങളുടെ ശ്രദ്ധ.
ആ തോട്ടത്തിന്റെ മൊത്തം വളർച്ചയാണ് നിങ്ങളുടെ ഉന്നം. അപ്പൊ നമ്മൾ വെള്ളമൊഴിച്ച് വളമിട്ട് ശുശ്രൂഷിച്ച് പരിപാലിച്ച് ദിനേന ചെന്ന് നോക്കി നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ആ ചെടികളിൽ നിന്ന് തന്നെ ചിലത് നമ്മൾ വെട്ടിമാറ്റും. പനിനീർ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, പല പൂക്കളുള്ളതുണ്ട്. ഇത്ര തഴച്ചു വളർന്നാൽ അത് ഗുണം ചെയ്യില്ല, പകുതി നമ്മൾ വെട്ടിമാറ്റും. വാഴ പല ഇനമുണ്ട്, കുറെ അതിന്റെ തള്ളയിൽ നിന്ന് അതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വേർപെടുത്തും. അങ്ങനെ വാഴക്കന്ന് കുറെ നമ്മൾ വെട്ടി നശിപ്പിക്കും, വേറെ കുറെ പറിച്ചു മാറ്റും. ഈ പനിനീറിന്റെയും ഈ വാഴയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ വളരെ ക്രൂരനാണ് ഇതിന്റെ ഉടമ. പക്ഷെ നമുക്ക് നമ്മുടെ ന്യായമുണ്ട്, നമ്മുടെ ന്യായത്തിൽ നമ്മുടെ മനസ്സിന് തൃപ്തിയുണ്ട്. ഇത് മനുഷ്യന്റെ തന്നെ ചൈതിയിൽ ദൈനംദിന പ്രവർത്തനത്തിൽ ആലോചിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചങ്ങളെയും പരിപാലിക്കുന്ന നാഥന് ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്. മാ അസാബമി മുസീബത്തിം ഫിൽ അർളി വലാ ഫി അംഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തബ്ഖസു ബിമാ ആതാ വലാ തഫ്റഹു ബിമാ ആതാകും. ശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അംഫുസിക്കും, നിങ്ങളിലോ ഭൂമിയിലോ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന് മുന്നേ അങ്ങനെ സംഭവിക്കും എന്ന് നാഥൻ ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവോടും അംഗീകാരത്തോടും കൂടിയല്ലാതെ നമ്മളിലോ നമ്മുടെ ഭൂമിയിലോ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല, ഒരു നാശവും സംഭവിക്കുന്നില്ല. ഇന്നതാലി കാലല്ലാഹി യസീറും, ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പരിചരിച്ചു പോരുന്ന നാഥനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത് നേരത്തെ അറിയുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല, വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്ന് നമ്മളോടെന്തിനാ പറയുന്നത്? ലിഖയില്ലാത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ നിങ്ങളാകെ തകർന്നടിയാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ കോവിഡ് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഈ അസുഖം തന്നെ ഉദാഹരണം എടുക്കാം. ഇത് ഒരു പ്രദേശത്ത് കുറെ കുടുംബങ്ങളിൽ പിടിപെട്ടു, എവിടെയും പിടിപെടാതിരിക്കട്ടെ സർവശക്തനായ നാഥൻ എല്ലാവിധത്തിലുള്ള ബലാലു മുസീബത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ നാടിനെയും നാട്ടുകാരെ മുഴുവനും രക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അങ്ങനെ പിടിപെട്ടു നിങ്ങൾ കരുത്, ഉദാഹരണത്തിന് വേണ്ടി. അതിൽ കുറച്ച് കുടുംബങ്ങളുടെ ഇത് മാറി, മാറിയവര് കണ്ടോ ഞങ്ങൾ പണ്ടേ വലിയ തറവാട്ടുകാരാണ്, അല്ലെങ്കിൽ ഒരുവിധമുള്ളതൊന്നും അങ്ങനെ ഞങ്ങളെ ബാധിക്കൂല എന്ന് കരുതാതിരിക്കാൻ. ഇനി ഇതിലൂടെ വലിയ കഷ്ടനഷ്ടം വേറെ ആർക്കെങ്കിലും സംഭവിച്ചു, അവരാകെ ഇവിടെ നോക്കാനും പറയാനും ആരുമില്ല എന്ന മട്ടിൽ തകർന്നടിയാതിരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ നിങ്ങൾ തകർന്നടിയാതിരിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാകുമ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ നിഗളിക്കാതിരിക്കാനുമാണ് കാര്യങ്ങളെല്ലാം നാഥന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നിങ്ങളോട് തുറന്നു പറയുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ പടച്ചവൻ അവന്റേതായ ഒരു ഒരു ആസൂത്രണമുണ്ടാകും. മനുഷ്യന്റെ അതിജീവന ശേഷി നമ്മളുടെ പരിശ്രമങ്ങളുണ്ടല്ലോ. ഇതുപോലെ ഈ രോഗാണുക്കളുടെയും പിന്നെ പ്രതിരോധത്തിൽ അവർ വർദ്ധിക്കുന്നുണ്ട്, പിന്നെ വിജയിക്കുന്നുണ്ട്. ടൗണിൽ ജീവിച്ച് ശീലിച്ച വല്ലവരും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവുന്നൊരു ഉദാഹരണം ഞാൻ പറയാം. സുലഭമായി കൊതുകുകളുള്ള ഒരു ടൗണിൽ, നമ്മളെ ഗ്രാമത്തിലൊക്കെ നമുക്ക് ഫാനിട്ടാൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം, കാരണം കൊതുകിന് ഫാനിന്റെ കാറ്റിനെ അതിജീവിച്ച് നമ്മളെ വന്ന് കടിക്കാനുള്ള ശേഷിയില്ല. പട്ടണങ്ങളിൽ നിങ്ങൾ ചെന്നിട്ട് ഫാനിട്ട് നോക്ക്, എത്ര സ്പീഡിൽ ഫാൻ ഇറങ്ങിയാലും എങ്ങനെയോ ഒരു മട്ടിൽ കൊതുക് നമ്മുടെ ശരീരത്തിൽ പറന്നു പറ്റും. നിങ്ങൾ കൊതുകിനെതിരെ ഇമാതിരി പിന്നെ ഏതെങ്കിലും പിന്നെ ഈ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വല്ല തിരിയോ അല്ലെങ്കിൽ ഉപകരണമോ വെച്ചാൽ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ അവക്ക് ശീലമായി കഴിയുന്നുണ്ട്. ആ കൊതുകുകൾ അങ്ങനെ കൊല്ലങ്ങളോളം ജീവിക്കുന്നില്ല, അവ ചത്തൊടുങ്ങിയാലും അവയുടെ വെറും തലമുറ അതിനെ കൂടി മറികടക്കാനുള്ള ശേഷിയോടെ വളരുന്നുണ്ട്. അപ്പൊ കണ്ടുപിടുത്തങ്ങൾ, ഏത് മരുന്നിന്റെ കാര്യത്തിൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടുപിടുത്തങ്ങളെ മറികടക്കുന്ന പകർച്ചവ്യാധികൾ വരും എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് പകർച്ചവ്യാധികളോട് നമ്മൾ പരിധി തോൽപ്പിക്കുക എന്നത് ആകെ മരുന്നിന്റെ കാഠിന്യം കൊണ്ട് മാത്രം സാധ്യമാകില്ല, അത് വേറൊരുപാട് ഘടകങ്ങൾ കൂടിയതാണ്. ആ ഘടകങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതശീലങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ സമീപനത്തിൽ, ആവാസ വ്യവസ്ഥയെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒക്കെ അത് പ്രതിഫലിക്കുന്നുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഒരു വശം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഏത് സന്ദർഭവും അവരുപയോഗപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ എവിടെയാണ് ദൈവം. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കും അപ്പോഴും അവർക്ക് ദൈവത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ടി വരുന്നത് അവർ നേരത്തെ ദൈവമല്ല എന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. പിന്നെ ഈ പകർച്ചവ്യാധിയുടെ സമയം വരുമ്പോൾ എന്തിനാ ദൈവത്തിന്റെ വിഷയം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവമില്ലെന്ന സിദ്ധാന്തത്തിന്റെ അടിത്തറയിൽ അവർ നിലകൊള്ളാൻ തീരുമാനിച്ചിട്ടും ദൈവമുണ്ടെന്ന ബോധം അവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതിങ്ങനെ തികട്ടി തികട്ടി വരികയാണ്. ഓരോ പ്രതിസന്ധി വരുമ്പോഴും ആ പിന്നെ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുകയാണ്. പ്രളയം വരുമ്പോ നാഥനുണ്ടെങ്കിൽ പ്രളയം വരും, ദൈവം വരുന്നുണ്ടെങ്കിൽ പ്രളയം വരുമോ, ദൈവമുണ്ടെങ്കിൽ പകർച്ചവ്യാധി വരുമോ, അവർ റഹ്മാനും റഹീമുമാണെങ്കിൽ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമോ. ഇപ്പൊ മനസ്സിലായില്ലേ എന്ന മട്ടിൽ അതിലൊന്നും വലിയ അർത്ഥമില്ല. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്ന് കാണാൻ കണ്ണു തുറന്ന് മനസമാധാനത്തോടെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മതിയാകുന്നതാണ്. ഞാനിപ്പോ അതിലേക്ക് പോവുകയല്ല, ഞാൻ പറയുന്നത് ഈ അവസരവും പലരും മുതലെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരം മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുമായിട്ട് ഇടകലരുകയും സാമൂഹ്യ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷെ അതിലൊരുപാട് മര്യാദകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഇസ്ലാം അസ്തദാനം പ്രോത്സാഹിപ്പിച്ച ഒരു ദീനാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുമില്ല. ആരും ആർക്കും കൈകൊടുക്കും, ആരും ആർക്കും കൈകൊടുക്കും. ഒരു സംഘത്തിൽ അറബ് നമ്മളൊക്കെ അതിൽ കുറച്ച് ഭീഷ്കന്മാരാണ്. നമ്മൾ നമുക്ക് പരിചയമുള്ള ആൾക്ക് മാത്രം അസ്സലാമു അലൈക്കും എന്നിട്ട് കയ്യും കൊടുത്തിട്ട് പോകും. നാലാൾ നിൽക്കുന്നിടത്തുനിന്ന് മൂന്നാളവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ അറബികളുടെ കൂടെ ജീവിച്ചവരുണ്ടെങ്കിൽ അവർ ആ പണ്ട് മുതലേ കൈമാറി വന്ന ഒരു ശീലം വെച്ച് അവിടുത്തെ ഫറാഷ് നാത്തൂർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വീപ്പർ, അവിടുത്തെ പിന്നെ ഗേറ്റ് മാൻ ആരൊക്കെയുണ്ടോ നമ്മുടെ കൂടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചുറ്റിപ്പറ്റി അവിടെ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും കൈയ്യെടുക്കാൻ പറ്റില്ലെങ്കിൽ ആർക്കും കൈയ്യെടുക്കൂല. കാരണം മനുഷ്യരെല്ലാവർക്കും തുല്യ പരിഗണനയാണ്. മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുള്ള വിഭജനവും ഒരു തരത്തിലുള്ള വിവേചനവും നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ അസ്തദാനം, പക്ഷെ ഒരു പകർച്ചവ്യാധിയുടെ സമയത്ത് ആരോഗ്യ പരമായ ബോധവൽക്കരണത്തിന്റെ വഴിയായിട്ട് നമ്മൾ ഹസ്തദാനം ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ സംസ്കാരത്തിനുള്ള ഒരു പ്രതിസന്ധിയല്ല, അത് ഒരു മുൻകരുതലാണ്, അതൊരു സമയബന്ധിതമായ ഒരു മുൻകരുതലാണ്. മനുഷ്യർ സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മാരക പകർച്ചവ്യാധി പിടിപെട്ടിട്ട് കാൽലക്ഷത്തോളം ആളുകൾ അവനെ മരിച്ചൊടുങ്ങിയതിന്റെ കഥ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അമ്രുബിൻ അല്ലാസിനെ പോലെയുള്ള ഗവർണർമാർ അന്ന് പ്രഖ്യാപിച്ചു ജനങ്ങളോട്, നിങ്ങൾ കൂട്ടായിട്ടിരിക്കരുത്, കുന്നിന്റെ ചെരുവിലും അവിടെയും ഇവിടെയും ഒറ്റയും തെറ്റയുമായിട്ട് കഴിയാൻ നോക്ക്. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി ആ തീരുമാനം ഈ രോഗപ്രതിരോധത്തിൽ വലിയ പങ്കുവഹിച്ചു എന്ന്. അപ്പോൾ ഒരുമിച്ച് കൂടണ്ടെന്ന് ആരോഗ്യ കേന്ദ്രം പറയുമ്പോൾ ഒരുമിച്ച് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സാധ്യമാകുന്നിടത്തോളം മറ്റു മര്യാദകൾ നമ്മൾ പാലിക്കണം. അസ്തദാനം ചെയ്യുന്നത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്നെ അതിനൊരു മര്യാദയുണ്ട്. വലത് കൈ എന്തിനുപയോഗിക്കണം, ഇടത് കൈ എന്തിനുപയോഗിക്കണം, തുമ്പനെ കോട്ടുവായിടുമ്പോഴും തുമ്മുമ്പോഴും അങ്ങനെ പരസ്യമായിട്ട് അത് ചെയ്യരുത്, അത് കൈകൊണ്ട് നിയന്ത്രിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുപയോഗിക്കേണ്ടത് ഇടത് കൈയാണ്. ആ വലത് കൈ അതിനുപയോഗിച്ചിട്ട് ആ കൈകൊണ്ട് തന്നെ അസ്തദാനം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ ഒരധ്യാപനം പാലിക്കാത്തതിന്റെ പിന്നെ പാലിക്കാതിരിക്കുമ്പോൾ മറ്റേ അധ്യാപനത്തിന് അത് പ്രതികൂലമായി വരുന്നുവെങ്കിൽ അത് അധ്യാപനത്തിന്റെ കുഴപ്പമല്ല. അപ്പൊ അത്തരം ചെറിയ ചെറിയ പിന്നെ വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ അധ്യാപനങ്ങൾ അതിൽ വലിയ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം. കുഞ്ഞുനാളിലെ മക്കളെ ശീലിപ്പിക്കണം. വലത് കൈയിന്റെ ഉപയോഗം ഭക്ഷണം കഴിക്കാൻ, കഴിക്കുന്നതിന് മുമ്പ് കഴുകണം, കഴിച്ചതിന് ശേഷം കഴുകണം. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങളെപ്പോലെ അങ്ങ് എഴുന്നേറ്റ് പോകരുത്, കഴുകി വൃത്തിയാക്കണം. അതിന് വലത് കൈ ഉപയോഗിക്കരുത്, ഇടത് കൈ ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട്. ഈ മര്യാദകളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഹസ്തദാനം എന്ന് പറയുന്നത് വലത് കൈ ഉപയോഗിക്കുന്ന ആ ഉപയോഗത്തിൽപ്പെട്ട കാര്യമാണ്. അതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു രോഗപ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ആശ്ലേഷണവും ഹസ്തദാനവും ഒക്കെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെ നിയന്ത്രിക്കാം. പക്ഷേ കൈകൂപ്പലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന ഒരു സിദ്ധാന്തം അതിന്റെ മറവിൽ ഒളിച്ചു കടത്താൻ ആരും ശ്രമിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം ഇപ്പൊ തൊട്ടു മുമ്പേ പ്രളയം വന്നല്ലോ. പ്രളയത്തിൽ മുങ്ങാൻ പോകുന്നവന്റെ മുമ്പിൽ കൈകൂപ്പിയാൽ പോരല്ലോ, കൈ നീട്ടുക തന്നെ വേണ്ടേ? കൈ നീട്ടുന്നത് ദിനം ദിനേ ഒരു സംസ്കാരമായിട്ടില്ലെങ്കിൽ ആ കൂപ്പി നിൽക്കാനേ അപ്പോഴും തോന്നുന്നുള്ളൂവെങ്കിൽ മനുഷ്യരെ രക്ഷിക്കുന്നവനായി നമ്മൾ മാറുകയില്ല. അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോ അതിന്റെ മറവിൽ ഓരോരുത്തരും മുതലെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ ഒന്നിച്ച് നേരിടണം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അധ്യാപനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് തന്നെ മുത്തത്തഹിരീൻ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബൂന വ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ, വൃത്തിയുള്ളവരെയാണ്. അത് മാനസികമായ വൃത്തിയാണ്, അത് ശാരീരികമായ വൃത്തിയും കൂടിയാണ്. രോഗം വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും മുൻകരുതലായിട്ടുള്ള കാര്യം. പിന്നെയാണ് വന്ന രോഗത്തിനുള്ള ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യമുള്ള തലമുറയെ ഉണ്ടാക്കുക, അതിന് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞം നൽകുക, മുലപ്പാൽ നൽകുക, അങ്ങനെ മുലപ്പാൽ കുടിച്ച് ആരോഗ്യമുള്ള തലമുറയുണ്ടാവട്ടെ, വൃത്തിയുണ്ടാവട്ടെ, നല്ല ഭക്ഷണം, നല്ല നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ പരിശോധിക്കാൻ ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തില്ല. എന്തൊക്കെയാണ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കണ്ടന്റ് പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ലാത്തതുകൊണ്ട് പുറത്തു പോകുന്നതിനെ പരിശോധിക്കാൻ മുട്ടിന് നമുക്ക് ലാബുകൾ വേണ്ടി വന്നിരിക്കുകയാണ്. അകത്തേക്ക് പോകുന്നത് അതിന്റെ മട്ടും മാതിരിയും അനുസരിച്ച് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സംവിധാനമുണ്ടായിരുന്നെങ്കിൽ പുറത്തേക്ക് പോകുന്നതിന്റെ പിന്നാലെ ഇത്രമേൽ കൂടേണ്ടി വരുമായിരുന്നില്ല. അപ്പൊ തലതിരിഞ്ഞ് നമ്മുടെ ജീവിതക്രമത്തിന്റെ പ്രശ്നമുണ്ട്. ഇത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നമാണ്. ഈ ഇത്തരം പ്രശ്നങ്ങളെ ഗൌരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന ഉണർത്തൽ ഇത്തരം മാരകവ്യാധികൾ പിടിപെടുന്ന സന്ദർഭത്തിലെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടാവുകയും അതിലൂടെ നല്ല തീരുമാനങ്ങൾ വരികയും ചെയ്യുന്നുവെങ്കിൽ അതൊരു പക്ഷേ ഗുണകരമായിരിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ആരോഗ്യബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ പൊതുവായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. സംഘം ചേരരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചാൾ ചേർന്നാൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഗവേഷണങ്ങൾ അതിൽ പിന്നെ പ്രസക്തമല്ല. ഇവിടെ രോഗമുണ്ടോ ഇല്ലയോ, രോഗവാഹകരായ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത്. കാരണം ആളുകൾ യാത്ര ഇന്റർനാഷണൽ ലെവലിൽ യാത്രകൾ കൂടിയ കാലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഒരു പ്രതിസന്ധി വന്നാൽ പ്രശ്നമില്ലാത്ത സ്ഥലത്തും പ്രശ്നമുണ്ടായാൽ ചെയ്യേണ്ടുന്ന കരുതൽ എന്താണോ അങ്ങനെ നിലകൊള്ളലാണ് മൊത്തത്തിൽ പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രദേശത്തെ രക്ഷപ്പെടുത്താൻ, ഒരു ജനതയെ രക്ഷപ്പെടുത്താൻ സ്വീകരിക്കാവുന്ന മാർഗം. അങ്ങനെയാണ് ഗവൺമെന്റ് നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആ നിർദ്ദേശങ്ങളെ മതപരമായ കണ്ണോടെ, രാഷ്ട്രീയമായ മനസ്സോടെ കാണുന്നതിന് പകരം ഒത്തൊരുമയോടെ എല്ലാവരും ആ ഡയറക്ഷനിൽ നീങ്ങുകയാണ് ഭരിക്കുന്നവരാരായിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയാണ്. ആ കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു COVID-19 മാത്രമല്ല, അതിന്റെ ഇടക്ക് പക്ഷിപ്പനിയുടെ വാർത്ത കേൾക്കുന്നുണ്ട്, കുരങ്ങുപനിയുടെ വാർത്ത കേൾക്കുന്നുണ്ട്. ഒക്കെ ഗൌരവപ്പെട്ട രോഗങ്ങളാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടി പവറുള്ള മരുന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ രോഗാണുക്കൾ, വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അതിലും വലിയ അതിജീവന ശേഷിയോടെ തിരിച്ചു വരുന്നു എന്ന് നമ്മൾ കാണേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ട് വൃത്തികെട്ട ഒരു സാമൂഹിക കർമ്മം നിലനിർത്തിയതിന് ശേഷം വൈറസുകളോട് പൊരുതാം എന്നിട്ട് അതിജീവിച്ച് കളയാം എന്ന് കരുതുന്നതിന് പകരം മനസ്സിലും ശരീരത്തിലും മണ്ണിലും മാനത്തിലും വൃത്തിയുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ തലമുറകളെ പഠിപ്പിക്കേണ്ടത്. നമുക്ക് മാലിന്യം ഒരു കടലാസിന്റെ പൊതിയിൽ കെട്ടി അപ്പുറം അതിലിനപ്പുറത്തേക്ക് ഇട്ടാൽ വൃത്തിയായി എന്ന് കരുതുന്നവരാണ് നമ്മൾ. ആ അപ്പുറത്തേക്ക് ഇട്ട ഭൂമിയും അതിനപ്പുറത്തെ ഭൂമിയും അതിനപ്പുറത്തെ ഭൂമിയും ഒക്കെ കൂടിക്കൂടുന്ന ഈ ഗോളമാണ് എന്റെ ഭൂമി, ഇവിടെയാണ് വൃത്തി എന്ന ഒരു വിശാലമായ ചിന്ത വരാത്തിടത്തോളം കാലം നമ്മളുടെ ഈ സമരങ്ങളൊന്നും വിജയിക്കുകയില്ല എന്ന് കാണേണ്ടതായിട്ടുണ്ട്. അത്തരം ബോധവൽക്കരണങ്ങൾ കുറഞ്ഞ നാടാണ് നമ്മുടേത്. അത്തരം ശീലങ്ങൾ ഇല്ലാത്ത സമൂഹമാണ് നമ്മൾ. പ്രവ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും സഞ്ചരിച്ച ആളുകൾക്ക് അവിടെ എത്ര ഇതിൽ ഇതിനൊന്നും പൈസയിലവൊന്നുമില്ല. ആ തോന്നിയതൊക്കെ തോന്നിയത് കെട്ടും പാണ്ടുമായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ചെറിയുന്നത് പൈസയുടെ പ്രശ്നമല്ല, അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ആ മനോഭാവം മാറ്റിയെടുക്കണം. അച്ചടക്കമുള്ളവരാവണം. ജീവിതത്തിൽ ഒരു ശീലം വേണം, ഒരു ചിട്ട വേണം. അതിനു പറ്റുന്ന കുറെ അധ്യാപനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അധ്യാപനങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കണം. വെള്ളത്തിന് അന്നൊരു തോൽസഞ്ചിയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ വായ് കെട്ടിവെക്കണം. ഉറങ്ങാൻ പോകുമ്പോൾ ലൈറ്റ് അണക്കണം. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നൽകിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ജീവിതശീലങ്ങളിൽ ഇടപെടുന്ന നിർദ്ദേശങ്ങളുണ്ട്. അവയൊക്കെ കുറെ ശക്തമായ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, നിരടം നൽകാൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മെ പ്രേരിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. സർവോപരി എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. പടച്ചവനെ, ഞങ്ങളുടെ പിടിവിട്ട ജീവിതത്തിന്റെ ഫലമായിട്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ നാഥ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിലേക്ക് ഖേദിക്കുവാനും കാര്യങ്ങൾ അവനെ ഭരമേൽപ്പിക്കുവാനും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. സർവശക്തനായ നാഥൻ നമ്മുടെ രാജ്യത്തെ, ലോകത്തുള്ള നമ്മുടെ പ്രവാസി സഹോദരങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വലിയ ആകുലതയിൽ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വയ്യ, ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര പോകാൻ അനുവദിക്കുന്നില്ല എല്ലാം നിയന്ത്രണമായി വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ മനസ്സ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സ്കൂളുകളൊക്കെ പൂട്ടി, മദ്രസകളും നഴ്സറികളും ഉൾപ്പെടെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എത്ര പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്നവരവിടെ ഇരുന്ന് കരുതും. ആ സഹോദരങ്ങളുടെ മനസ്സും നമ്മൾ കാണണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെ, നമ്മെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ, നമ്മുടെ നാട്ടുകാരെ, എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കണേ. പടച്ചവനെ, ഈ പാവികളായ ഞങ്ങളെ ഞങ്ങളുടെ വീഴ്ചകളുടെ ഫലമായിട്ട് നീ പിടികൂടല്ല നാഥ. പടച്ചവനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. പടച്ചവനെ, മാരക രോഗങ്ങൾ, വലിയ വലിയ വിപത്തുകൾ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ, ഇവ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബെ. ഞങ്ങൾക്ക് നീ സംരക്ഷണവും തുണയുമായി, ഞങ്ങളുടെ കാവൽ പൂർണ്ണമായിട്ടും നിന്നിലാണ് റബ്ബെ. നീ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണേ നാഥ. കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ നീ ഏൽപ്പിക്കല്ല റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുണ്ട്, ഇണകളുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം നീ ഒരുക്കിക്കൊടുക്കണേ തമ്പുരാനെ. വല്ല മാരക രോഗത്തിന്റെയും ബീജങ്ങൾ ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ റബ്ബേ, നീ തന്നെ അത് കരിച്ചു കളയണേ തമ്പുരാനെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات واستغفروه إنه هو الغفور الرحيم.